നന്ദിയുണ്ട് സഹോദരൻ ഗ്രീൻ, ഇതൊരു വിശേഷ അവസരമാകുന്നു. സഹോദരനും സഹോദരി ഗ്രീനിനും കൂടാതെ ഈ രാവിലെ സമയം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. ഈ ആരാധന സ്ഥലത്തെ കടന്നുവന്ന് ചില അറിയിപ്പുകൾ നൽകുവാൻ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വിശേഷ അവസരമാണിതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സഹോദരൻ ഗ്രീനിന്റെ സമയത്തെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം കർത്താവിന്റെ വചനത്തെ സഹോദരൻ ഗ്രീൻ പ്രസംഗിക്കുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കൂടാതെ തീർച്ചയായും സ്വാധീനപ്പെട്ടിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് വളരെ താഴ്മയോടെ അദ്ദേഹം ഇന്നലെ പറഞ്ഞു, എനിക്ക് കർത്താവിൽ നിന്നും വചനം ഒരു വെളിപാടോടുകൂടി കിട്ടാറില്ല, അങ്ങനെയാണല്ലോ അത് അയച്ചിരിക്കുന്നത് എന്നാൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്നതിനെ ഊന്നി പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, പൌലോസ് ചില കാര്യങ്ങളെ ബൈബിളിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞാനിവിടെ വന്നത് അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഊന്നി പറയുവാനാണ്. എനിക്കൊരു സന്ദേശവുമില്ല, എന്നാൽ കർത്താവിനാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഊന്നി പറയുവാൻ മാത്രമാണ്. ഒരു ചെറുപ്പക്കാരിൽ നിന്നും അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുന്നത് വാസ്തവമായും ശ്രദ്ധേയമായ കാര്യമാണ് എന്ന് ഞാൻ ഓർത്തു. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, എനിക്ക് തന്നെ അറിയില്ല എങ്ങനെ തുടങ്ങണമെന്ന്, കാരണം നീ ഇന്നിവിടെ ഉണ്ടെന്നും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ എപ്പോഴും എത്രമാത്രം ചെറിയവരാണെന്നും ഞങ്ങൾ അറിയുന്നു. ഈ വിശേഷ അവസരത്തിനായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവെ, അവിടെ നീ സ്ഥലം ഞങ്ങൾക്കായി നീ തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൂടി വരുമ്പോഴൊക്കെയും നീ ഞങ്ങളോടുകൂടെ വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തിയേറിയ പരിശുദ്ധാത്മാവ് ഈ നഗരത്തിൽ കൂടെ കടന്നു പോകണമേ. ഈ അവസാന നാളുകളിൽ ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ സുവിശേഷ സന്ദേശത്തെ ട്യൂസൺ നഗരത്തിലും ചുറ്റുപാടും നിവൃത്തിയാക്കുകയും നീ ജീവൻ നൽകുവാനായി മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ പ്രാണനും നിന്റെ അടുക്കൽ വരുവാനും ഞങ്ങളിൽ കൂടെ ഇടയാക്കണമേ. പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കാര്യങ്ങളെ അനുവദിച്ചു തരണമേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. ഞാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളെ പറയുന്നതിന് മുമ്പ് വേദഭാഗത്തു നിന്നും ഒരു ചെറിയ ഭാഗം ഈ രാവിലെ സമയം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 7-ാം അധ്യായത്തിൽ കണ്ടിരിക്കുന്നു. അതിലേക്ക് നിങ്ങൾ മറിക്കുമ്പോഴേക്കും നാം അതിന്റെ 44-ാം വാക്യം തൊട്ട് നമുക്ക് തുടങ്ങാം. ഈ വരുന്ന ആഴ്ചയിൽ ഞങ്ങൾ ശ്രീവപോർട്ടിലേക്ക് ഒരു തുടർച്ചയായുള്ള യോഗത്തിന് വേണ്ടി പോകുന്നു. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാൻ പോകുകയാണ്. സഹോദരൻ മൂറെ, സഹോദരൻ ജാക്ക് മൂറെയും എന്റെയും സഹോദരൻ പെരിയുടെയും വളരെ നല്ലൊരു കൂട്ടുകാരനാണ്. ഞങ്ങൾ സഹോദരൻ ജാക്കിനെ സ്നേഹിക്കുന്നു. ഈ സന്ദേശം അദ്ദേഹത്തെ ചെറുതായെന്ന് കുഴിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രിയമായി പിടിച്ചിരിക്കുന്നതും വിശ്വസിക്കുന്നതുമായ ചില കാര്യങ്ങളിൽ അത് 7 മുദ്രകൾ തുറക്കുന്നതിൽ കൂടെ വരികയും അതിനെ അതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിപ്രകാരമുള്ള സർപ്പത്തിന്റെ വിത്ത്, വിശ്വാസികളുടെ നിത്യമായ സുരക്ഷ, അങ്ങനെയുള്ള കുറച്ച് സന്ദേശങ്ങളാണ്. അതിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് സത്യത്തിനു വേണ്ടി നിന്റെ ഹൃദയത്തെ നീ തുറന്നിരിക്കുന്നുവെങ്കിൽ അതിൽ കഠിനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അവസാന കാലത്താണ് ജീവിക്കുന്നതെന്ന് നാം വിശ്വസിക്കുന്നു. വഴിയുടെ അവസാനത്തിൽ നാം എത്തിയിരിക്കുന്നു എന്നത് നമുക്ക് അത്രമാത്രം വ്യക്തമായ കാര്യമാണ്. മറ്റൊരു വ്യക്തിയുടെ സഭയിലേക്ക് കടന്നുവന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് കൊള്ളാം. തങ്ങളുടെ സഭയിലേക്ക് വിളിച്ച് അവസരം നൽകുന്ന അദ്ദേഹത്തിന്റെ ആതിഥ്യത്തെ ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ തീർച്ചയായും അതവർ വിശ്വസിക്കുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം അവരെ ബഹുമാനിക്കുന്നു. അതിനെക്കുറിച്ച് ധാരാളമായിട്ട് എനിക്ക് പറയുവാനുണ്ട്. അതിനു പുറമേ അത് പറയുന്നതിന് മുമ്പ് അല്ലാത്ത പക്ഷം പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചിരിക്കണം എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതുപോലെ പറയും. കൂടാതെ അതിലും നല്ലതായി പറയുവാൻ ഒരിക്കലും ഇടയാകരുതേ എന്ന് ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് പറയുന്ന അതേ രീതിയിൽ മാത്രം നാമും പറയുക. ഇപ്പോൾ നാം അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 7-ാം അധ്യായം 44 തൊട്ട് 1 അല്ലെങ്കിൽ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടമുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്ന് ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു. അവൻ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ച് യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലമുണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവനൊരാലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും, സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എന്റെ വിശ്രമ സ്ഥലവും ഏത്? ഇതൊക്കെയും എന്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സഹോദരൻ പെരി ഇന്ന് രാവിലത്തെ സന്ദേശത്തെ തരുന്നതിന് മുമ്പ് ഇപ്പോൾ വായിച്ച വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ട്യൂസൺ സന്ദർശനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പ്രേരിപ്പിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇവിടേക്ക് വന്നത്. ഞാൻ ഇവിടേക്ക് വന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവ് ഒരു ദർശനത്തിൽ എന്നെ ഇവിടേക്ക് അയച്ചതുകൊണ്ടാണ്. ഒരുപക്ഷേ ഇത് അസാധാരണമായി തോന്നിയേക്കാം, എന്നാൽ പരിശുദ്ധാത്മാവ് എനിക്കറിയാവുന്നിടത്തോളം എന്തെങ്കിലും എനിക്ക് ദൈവത്തെക്കുറിച്ച് അറിയാമെങ്കിൽ ഞാനൊരു ദർശനത്താൽ മാത്രമാണ് ട്യൂഷനിലേക്ക് അയക്കപ്പെട്ടത്. ഈ മരുപ്രദേശത്തേക്ക് എന്തിന് ഞാൻ അയക്കപ്പെട്ടു എന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഈ നഗരത്തെക്കുറിച്ച് ആത്മീയപരമായ രീതിയിൽ സംസാരിക്കുകയാണ്. ഈ സ്ഥലം പോലെ ആത്മീയമായി മരിച്ച ഒരു സ്ഥലം ഈ ട്യൂസൺ നഗരത്തിൽ എനിക്കറിയില്ല. ഇവിടെ പള്ളികൾ തമ്മിൽ പോരാട്ടമാണ്, സഭകൾ തമ്മിൽ കാര്യമില്ലാത്ത ബഹളമാണ്, തമ്മിൽ ഏകത്വമില്ല. ഓരോരുത്തർ തട്ടിയെടുക്കലും പിടിച്ചുപറിയും ഞെക്കിപ്പിഴിയലും ഒരുവനെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുകയും പരിവർത്തനങ്ങളുമാണ്. ഇതൊരു മരുഭൂമിയാണ്. ആത്മീയ രീതിയിൽ കൂടെയാണ് ഇത് ഞാൻ പറയുന്നത്. എന്നാൽ പിന്നീട് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കി, അതായത് ബൈബിളിലെ ന്യായപ്രമാണങ്ങൾ എഴുതുന്നതിനുവേണ്ടി ദൈവം മോശയെ തന്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും തന്നോട് പ്രിയമുള്ളവരിൽ നിന്നും വിളിച്ച് മരുഭൂമിയിലേക്ക് അയച്ചു. അത് പഴയ നിയമമാകുന്നു. ഉത്പത്തി, ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകവും പുറപ്പാടും ആദ്യത്തെ നാല് പുസ്തകമാണ്. അതെഴുതിയിരിക്കുന്ന ക്രമപ്രകാരം ഞാൻ പറഞ്ഞില്ല, എന്നാൽ ആ നാല് പുസ്തകങ്ങൾ അതാണ് വാസ്തവമായും പഴയ നിയമം. ശേഷിക്കുന്നത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ദാവീദിന്റെ സങ്കീർത്തനങ്ങളും രാജാക്കന്മാരുടെ കാലക്രമം അനുസരിച്ചുള്ള സംഭവങ്ങളുടെ രേഖയും മറ്റുമാണ്. എന്നാൽ ഇത് പഴയ നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്. സ്വന്തം ദേശത്തു നിന്നും വിളിച്ചു വരുത്തിയതിനു ശേഷമായിരുന്നു മോശ ഇത് എഴുതിയത്. അവിടെ അവൻ തന്റെ ജനങ്ങളുടെ അടുത്ത് വളരുകയും വലുതാകുകയും ചെയ്തു. അതിനുശേഷം പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ എഴുതാനായി അവനെ മരുഭൂമിയിലേക്ക് അയച്ചു. പിന്നീട് പുതിയ നിയമ പുസ്തകത്തിൽ എനിക്ക് കാണുവാൻ കഴിയുന്നു പൌലോസ് എന്ന ഗ്രന്ഥകർത്താവ്, അല്ലെങ്കിൽ ഗ്രന്ഥകർത്താവല്ല, എന്നാൽ പുതിയ പുസ്തകത്തിന്റെ ലേഖകനാണ്. അവനും സ്വന്തം ജനങ്ങളുടെ ഇടയിൽ നിന്നും ഇറങ്ങാൻ ആത്മാവിനാൽ നിർബന്ധിതനായി. പ്രചോദനം കിട്ടുന്നതിനുവേണ്ടി 3.5 വർഷക്കാലത്തോളം അറേബ്യ ദേശത്തായിരുന്നു. പൌലോസ് പുതിയ നിയമ പുസ്തകത്തിന്റെ മുഖ്യ ലേഖകനാണ്. പുതിയ നിയമ പുസ്തകത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസും യോഹന്നാനുമുണ്ട്. എന്നാൽ അവർ പകർപ്പെഴുത്തുകാരാണ്. അവർ കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ കേട്ട കാര്യങ്ങൾ മാത്രം അതുപോലെ എഴുതിയിരിക്കുന്നു. എന്നാൽ തിമോത്തിയും റോമർക്കും എബ്രായർക്കും മറ്റും പുതിയ നിയമ പുസ്തകങ്ങളായിട്ട് എഴുതാൻ പൌലോസിന് പ്രേരണ ലഭിച്ചിരുന്നു. അതിനാൽ നിഴൽ പോലെയായിരുന്ന പഴയ നിയമ പുസ്തകത്തെ മുഴുവനായി ക്രമീകരിച്ച് എഴുതിയതിനെ ദൈവം ആദരിച്ച് പുതിയ നിയമ പുസ്തകമാക്കി. ഇപ്പോൾ പഴയ നിയമ പുസ്തകത്തെ എഴുതാനുള്ള പ്രചോദനം പ്രാപിക്കാനായി ലേഖകൻ സ്വന്തം ജനങ്ങളെ വിട്ട് മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിതനായി. പുതിയ നിയമത്തിൽ ലേഖകൻ ഗ്രന്ഥകർത്താവിനാൽ ഒരു മരുപ്രദേശത്തേക്ക് പുതിയ നിയമം എഴുതുന്നതിനുള്ള പ്രചോദനത്തിനായി നയിക്കപ്പെട്ടു. പുസ്തകം 7 മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്നു. 7 മുദ്രയിട്ട പുസ്തകത്തെ തുറപ്പാൻ ഈ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ഒന്ന് സംഭവിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ തനിക്ക് പ്രിയപ്പെട്ടതൊക്കെയും താൻ സ്നേഹിക്കുന്നതും തന്റെ ജനങ്ങളാൽ കിട്ടിയ ചെറിയ വീടിനെയും സ്വന്തം ജനങ്ങളുടെയും കൂട്ടുകാരുടെയും ഇടയിൽ നിന്നും യാതൊരു കുറവുമില്ലാതെ താഴ്ച വളരുന്ന തന്റെ സഭയും വിട്ട് എല്ലാം തരണം ചെയ്തുകൊണ്ടും ആരും അറിയാത്തതും എല്ലാം വിരോധമായ ഒരു മതിപ്രദേശത്തേക്ക് മാറാനിടയാക്കി. എന്നാൽ ദൈവത്തെക്കുറിച്ച് എന്തോ ഒന്നുണ്ട്. അവനൊരു മനുഷ്യനെ അവന്റെ സ്വയമായ ചിന്താഗതിക്കും അപ്പുറത്തുള്ള കാര്യങ്ങളെ ചെയ്യുന്നതിൽ കൂടെ തന്റെ നാമത്തിന് ആദരവും മഹിമയും കിട്ടാൻ കഴിയുമല്ലോ. ഇത് സ്വയം പ്രശംസിക്കുകയല്ല, എന്നാൽ എനിക്ക് പ്രിയപ്പെട്ടതൊക്കെയും വിട്ടിട്ട് ഈ മരുപ്രദേശത്തേക്ക്, ഈ വരണ്ട ദേശത്തേക്ക് വന്ന് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത രീതിയിൽ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്നത് ഒരു സൌഭാഗ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ദൈവം കൽപ്പിച്ച് നടത്താനിരിക്കുന്ന ഈ കാര്യങ്ങളെ അങ്ങനെ ചെയ്യുന്നതിലും അനുസരിക്കുന്നതിലും കൂടെ ഈ അന്ത്യനാളുകളിൽ ദൈവം തന്റെ രഹസ്യങ്ങളെ നമുക്കായി തുറന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആ സന്ദേശവുമായിട്ട് ഞങ്ങൾ ഇവിടെയായിരിക്കുന്നു. ഇപ്പോൾ വളരെയധികം ആളുകൾ എന്നെ പിന്തുടരുന്നു. അത് അസാധാരണമല്ല. സാധാരണയായി ഒരു വ്യക്തി നാം അന്യോന്യം സ്നേഹിക്കുന്നു. ഈ സ്നേഹം നാം ചെയ്യുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ ഇടയാക്കുന്നു. നിങ്ങളിൽ ധാരാളം പേരും അങ്ങനെ വീടും മറ്റുള്ളതെല്ലാം വിട്ടാണല്ലോ ഈ മരുപ്രദേശത്തേക്ക് വന്നിരിക്കുന്നത്. വളരെ പേരെന്നെ വിളിക്കുകയും വളരെ പേരെന്നോട് ചോദിക്കുകയും ചെയ്തു, ഞങ്ങൾ അരിസോണയിലേക്ക് വരട്ടെ, ഞങ്ങൾക്ക് പറ്റിയ ഒരു നല്ല സ്ഥലമാണോ അത്? എന്നാൽ മോശയെയും മറ്റുള്ളവരെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ അത് ഫലങ്ങളുടെയോ മാതള നാരങ്ങയുടെയോ സ്ഥലമല്ല. ഇവിടെ ചെയ്യുവാനായി ധാരാളം ജോലിയില്ല, എന്നാൽ താമസ ചെലവുകൾ വളരെ കൂടുതലാണ്. അരിസോണയിലെ ഈ ട്യൂസൺ പ്രദേശം വാസ്തവമായിട്ടും താമസ സുഖ സൌകര്യങ്ങളില്ലാത്ത ഒരു സ്ഥലമാണ്. വേതനം വളരെ കുറവാണ്, ആഹാര ചെലവും വാടകയും കൂടുതലാണ്. ഈ രീതിയിൽ നോക്കിയാൽ താമസം വളരെ വെറുപ്പുളവാക്കുന്ന സ്ഥലമാണ്. എന്നാൽ ആരോഗ്യമുള്ളതും ഉണങ്ങിയതുമാണ്. നാം നമ്മുടെ തീരുമാനങ്ങൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളുമായി ഒരിക്കലും ബന്ധിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ മാത്രം നോക്കിയിരിക്കണം. ഇവിടെ വന്നതിനു ശേഷം ഒരു കാര്യം എന്നെ പ്രയാസപ്പെടുത്തിയത് ആളുകളോട് നിങ്ങൾ വരണോ നിങ്ങൾ വരണ്ടായോ എന്ന് പറയുന്നതാണ്. അത് ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ തന്നെ ഞാൻ വിട്ടിരിക്കുന്നു. ദൈവം നയിക്കുന്നതുപോലെ ആ വ്യക്തി അത് ചെയ്യണം. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നുള്ളതിൽ ആത്മാവിനാൽ നയിക്കപ്പെടണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെയുള്ളവരിൽ പലരും ജെഫേഴ്സൺ വില്ലയുടെ ചുറ്റുപാടുകളിലും അവിടെയുള്ള സഭയിൽ നിന്നുമാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന കാര്യം ആരാധനയ്ക്കുള്ള സ്ഥലത്തെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ വായിച്ച വേദഭാഗത്തു നിന്നും ഞാൻ മനസ്സിലാക്കുന്നു, അതായത് സ്തേഫാനോസ് അവൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള പ്രസംഗത്തിൽ അവൻ സന്ദേശം കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നു കളഞ്ഞു. അവന്റെ പ്രസംഗത്തിൽ അവൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ ആദ്യകാലത്തുള്ള യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്, അവരേത് രീതിയിൽ ഒരു ആരാധനാ സ്ഥലം നിർമ്മിച്ച് ദൈവപ്രീതി കിട്ടാൻ ശ്രമിച്ചിരുന്നു. അവൻ പറഞ്ഞു, ശലോമോൻ അവനൊരു ആലയം അല്ലെങ്കിൽ കൂടാരമുണ്ടാക്കി. ഈ കഥയെക്കുറിച്ച് നാം പരിചിതരാണല്ലോ. എന്നാൽ അതിന്റെ അടുത്ത വാക്യം ഞാൻ ഇഷ്ടപ്പെടുന്നു, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലതാനും. വേറൊരു ഭാഗത്ത്, അതായത് യെശയ്യ പ്രവചനത്തിൽ അവൻ പറഞ്ഞു, ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഹനനയാഗവും വഴിപാടും കെട്ടിടങ്ങളും അങ്ങനെ നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ കൂടാരമായ ക്രിസ്തു എന്ന ശരീരത്തെക്കുറിച്ചാണ് അവൻ പറയുന്നതെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ സഹോദരൻ ഗ്രീൻ ഇവിടേക്ക് നീങ്ങുവാനും അദ്ദേഹവും സഹോദരി ഗ്രീനും കിഴക്കുള്ള തന്റെ സ്ഥലങ്ങളെല്ലാം ഉപേക്ഷിച്ച്, കൂടാതെ ടെക്സാസ് എന്ന സ്ഥലത്തുള്ളതും വിട്ട് ഇവിടെ ഒന്ന് യാതൊന്നുമില്ലാതെ ജീവിതം തുടങ്ങിയത് ഒരു പ്രേരണ കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രേരണ കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് തോന്നിയത്. തനിക്ക് നേരിടുന്ന യാതൊരു നഷ്ടങ്ങളും പരിഗണിക്കാതെ ക്രിസ്തുവിന്റെ വെളിയെ പിന്തുടരുന്ന ഒരു മനുഷ്യനെ ഞാൻ വിലമതിക്കുന്നു. ഈ ലോകം മുഴുവൻ ഒരുപക്ഷെ നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാർ പോലും നീ തെറ്റാണെന്ന് ചിന്തിച്ചേക്കാം, എങ്കിലും നിനക്കത് തെറ്റായിരിക്കില്ല. നിനക്കെപ്പോൾ വരെയും അതിന്റെ പിന്നിൽ എന്തോ ഒന്നുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ അത് ദൈവമാണ് നിങ്ങളെ നടത്തുന്നത്. അതൊരിക്കലും തെറ്റല്ല, അതെപ്പോഴും ശരിയായിരിക്കും. ഈ ചെറുപ്പക്കാരായ ജോഡികൾ, അദ്ദേഹം ഒരു പ്രത്യേക കഴിവുള്ള ചെറുപ്പക്കാരനാണ്. ഞാനിത് പറയുന്നതിന്റെ കാരണം അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് കൊണ്ടല്ല. ഈ ചെറുപ്പക്കാരിയായ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് തന്റെ കുടുംബത്തെ ഉയർത്തേണ്ടതായ അദ്ദേഹം ഇവിടേക്ക് മാറുവാൻ വേണ്ടി തന്റെ ജോലിയും മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ചു കളഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സേവയ്ക്കായി വിളിക്കപ്പെട്ടപ്പോൾ ഒരു വിജയായ ഇടയനായി തീരാൻ എനിക്ക് സാധിച്ചില്ല. കാരണം ചുറ്റി നടക്കുകയും ചുറ്റിത്തിരികുകയും ചെയ്യുന്നതായ ഒരു ആത്മാവിന്റെ കാരണത്താലായിരുന്നു. എങ്ങും തൃപ്തിയാവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എവിടേക്കാണോ ആത്മാവ് നയിച്ചിരുന്നത് അവിടേക്ക് തന്നെ എനിക്ക് പോകേണ്ടിയിരുന്നു. കാരണം എന്റെ വശം ഒരു സന്ദേശമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക്
പോകാം.
എന്നാൽ ആട്ടിൻകൂട്ടത്തെ നോക്കുന്നതിനായിട്ടുള്ള ഇടയന്മാരുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വെളിയെ പിന്തുടരുന്ന സഹോദരൻ പെരിയോട് എനിക്ക് വളരെ കൃതജ്ഞതയുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്കിവിടെ ഒരു ആലയമുണ്ട്. ഇതോ ചെറിയ ഒന്നാണ്, തുടക്കത്തിൽ ഇത്രയുമാണ് നല്ലത്. പരിശുദ്ധാത്മാവ് എന്താണ് നോക്കുന്നത് എന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് ക്രമേണ നീങ്ങാം. സഹോദരനും സഹോദരി ഗ്രീനിനോടും ഇവിടേക്ക് വരുവാൻ ദൈവം സംസാരിച്ചിരിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഞായറാഴ്ച രാവിലെ സമയം സൈക്കിൾ ഓടിക്കുന്നതിനും തെരുവിൽ കറങ്ങിയടിച്ച് നടക്കുന്നതിനും പകരം ഒരു സ്ഥലം തുറന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ റേഡിയോയിൽ അവർ കേട്ട എന്തോ ചിലത് അവിടെ ഇവിടെ ഇരുന്നു പറഞ്ഞു കേൾക്കുന്നതിന് പകരം, അതൊക്കെ ശരിയാണ്, എന്നാൽ നമുക്ക് ആരാധനയ്ക്കായി കടന്നു വരാൻ ഒരു സ്ഥലമുണ്ട്. ഈ ചെറിയ കൂട്ടമായി നമുക്ക് ഈ ദിവസത്തേക്കൊരു സന്ദേശമുണ്ട്. ദൈവം നമുക്കൊരു സന്ദേശത്തെ തന്നിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. സഹോദരൻ ഗ്രീൻ എന്റെ സഹപ്രവർത്തകനാണെന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഞങ്ങൾ ശരിയാണ് എന്നാൽ എന്റെ സഹപ്രവർത്തകനുമാണ്, കാരണം ഞങ്ങൾ ഈ സന്ദേശത്തിൽ ഒന്നിച്ചാണ്. ഞാൻ വിശ്വസിക്കുന്ന അതേ സന്ദേശമാണ് സഹോദരൻ ഗ്രീൻ പ്രസംഗിക്കുന്നത്. അദ്ദേഹം തന്റെ വീട് വിട്ടു, തന്റെ ആൾക്കാരെ വിട്ടു, തന്റെ സഭയും വിട്ടു. അദ്ദേഹം ഒരു സംഘടനയിൽ ഒരു ജില്ലയുടെ മേൽനോട്ടക്കാരനോ എന്തോ ഒന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഈ സന്ദേശം കേട്ടപ്പോൾ അദ്ദേഹം അത് മുഴുവനായും വിട്ടുകളഞ്ഞു. ഇപ്പോൾ ദൈവം നമുക്ക് തരുന്നതിനെ സഹായിക്കാനായി തനിക്ക് പ്രിയമുള്ളതെല്ലാം വിട്ടുകളഞ്ഞ് ഈ മരുപ്രദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല, എന്നാൽ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന എല്ലാം കൊണ്ടും അദ്ദേഹത്തെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതായത് യോഗങ്ങളിൽ പങ്കെടുത്തും ആരാധനയ്ക്ക് കടന്നുവന്നും ദൈവം നമുക്ക് വെളിപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു സ്ഥലമാക്കി തീർക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലെ ഒരു പ്രേരണ കൊടുക്കുന്നതിൽ കൂടെ സന്ദേശം എനിക്ക് കിട്ടാറില്ല. നിങ്ങളിൽ ചിലർക്ക് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെന്നിരിക്കാം, എന്നാൽ ദൈവം തന്നിരിക്കുന്നതിനെ ഊന്നി പറയുവാനാണ് ഞാനിവിടെ ഉള്ളത്. അതൊരു പ്രസ്താവനയാണ്. നാം പൂർണ്ണ ഹൃദയത്തോടെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അതിൽ സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഞാൻ ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ, അതായത് കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് കാണാൻ അതിയായി ഞാൻ ആഗ്രഹിക്കുന്നു. അതില്ലാതെ എനിക്ക് കഷ്ടിച്ചു പോലെ നിൽക്കാൻ കഴിയില്ല. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ചില അനുഭവങ്ങൾ എനിക്കുണ്ടായി. എന്നാൽ ഒരു പ്രാവശ്യം കൂടി അതുപോലെ അനുഭവിക്കാൻ, അതായത് എന്തോ ഒന്ന്, അത് ഞാൻ ആദ്യമായി രക്ഷിക്കപ്പെട്ടപ്പോൾ എന്റെ ഹൃദയത്തെ ആഹ്ലാദകരമാക്കിയതാണ്. നാം ഒരു സ്ഥലത്ത് കൂടി വന്ന് എല്ലാവരും കൂടെ ഇരുന്ന് നമ്മെ തന്നെ നോക്കിയാൽ നാം എത്രമാത്രം നിർജീവമായിരിക്കുന്നു. നാം ഇവിടെ കൂടിയിരിക്കുന്നതുപോലെ എന്റെ സഹോദരന്മാരുടെ കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ അവരെന്നോട് സംസാരിക്കുകയും ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. എപ്പോഴും ആ സഹോദരന്റെ അവസ്ഥ എന്താണെന്നും അല്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്നും ചെറുതായൊന്നും നിരീക്ഷിക്കാറുണ്ട്. അതുപോലെ ആത്മാവിൽ കൂടെ മനസ്സിലാക്കാറുമുണ്ട്. അപ്പോൾ ആത്മീയ അകൽച്ച അല്ലെങ്കിൽ മടിയോ ആണെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങും. നമുക്ക് ഈ കാര്യങ്ങൾ തീരെ സാധാരണമായി തീർന്നിരിക്കുന്നു. ആത്മാവിൽ അവനെ നാം ആരാധിക്കണം. ഈ സന്ദേശം സമയത്തിന്റെ മാത്രം ജ്വാലയായിട്ടല്ല, എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ജ്വാലയായിരിക്കണം. അത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുകയില്ല. ആത്മാവിന് സ്വയം ഈ സന്ദേശത്തെ വഹിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവർക്ക് സൺഡേ സ്കൂൾ അധ്യാപകരെ ആവശ്യമാണ്. അധ്യാപകരുടെ ആവശ്യം അവർക്ക് വരും. നിങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതെന്റെ സഭയാണ്. ഞാൻ 3 വർഷക്കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കൊരു വാതിൽ തുറക്കപ്പെട്ടത് സഹോദരൻ മാക് എന്നോട് പ്രസംഗിക്കാനായി പറഞ്ഞതായിരുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. മറ്റാരാലും ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നില്ല. അവരോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. അവരെല്ലാം ശരിയാണ്. സഹോദരൻ ബ്രോക്ക് എന്റെ ഒരു നല്ല സ്നേഹിതനാണ്. സഹോദരൻ ഗിൽമോറും അങ്ങനെ ഇവിടെയുള്ള നല്ല പല പെന്തിക്കോസ്ത് സഹോദരന്മാർ എന്റെ വളരെ നല്ലതും അടുത്ത കൂട്ടുകാരുമാണ്. ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവരോട് യാതൊരു എതിർപ്പും എനിക്കില്ല. അവരുടെ സ്ഥാനം ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ അവിടേക്ക് ക്ഷണിച്ചിട്ട് അവർക്ക് അവരുടെ സഭകളിൽ നിലനിൽക്കുവാൻ കഴിയുകയില്ല. അത് അവർക്കൊട്ടും ചെയ്യാൻ കഴിയില്ല. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ തള്ളി പുറത്താക്കപ്പെടും. അതുകൊണ്ട് അവരുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇതുപോലെ തന്നെ എനിക്ക് നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അവന്റെ രാജ്യം അന്വേഷിപ്പീൻ. ദൈവത്തിന്റെ ഇഷ്ടമെല്ലായ്പ്പോഴുമായിരിക്കട്ടെ. ഇപ്പോൾ സഹോദരൻ ഗ്രീനിനെ ഇവിടെ കയച്ച് നാം വിശ്വസിക്കുന്ന അതേ വിലയേറിയ വിശ്വാസത്തോടുകൂടിയായ ഒരു സഭ ഇവിടെ തുറന്ന ദൈവത്തോട് നാം വളരെയധികം നന്ദിയുള്ളവരും, അതോടൊപ്പം എല്ലാ യോഗങ്ങളിലും പങ്കെടുത്ത് നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞാൻ കടമപ്പെട്ടിരിക്കുന്നു. നാം പ്രാർത്ഥിക്കാനോ തേടാനോ പ്രവർത്തിക്കാനോ അപേക്ഷിക്കാനോ വിളിക്കപ്പെടുന്നെങ്കിൽ ഒരു യോദ്ധാവിനെ പോലെ നമുക്ക് ആകാംക്ഷയോടെ ചെയ്യാം. ഈ സന്ദേശത്തെ ബഹുമാനിച്ച് അതിനനുസരിച്ചുള്ള ഒരു ജീവിതം ജീവിക്കുക. ഇതിന്റെ മേൽ യാതൊരു കറ പോലും വരാനിടയാക്കരുത്. നാം വളരെ വൈകിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നാം വൈകിയിരിക്കുന്നു. വിശുദ്ധിയോടെ നമുക്കിത് ജീവിക്കാം. അല്ലെങ്കിൽ എന്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും നമ്മൾ ഓരോരുത്തരുടെ ജീവിതവും ദൈവം മുമ്പാകെ എടുക്കപ്പെടാൻ നിർബന്ധിതമാകും. നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് തെന്നി നീങ്ങുകയും ഒരു മോടിയിൽ നിന്നും മറ്റൊരു മോടിയിലേക്കും അങ്ങനെ ദൈവത്തിൽ നിന്നും കൂടുതൽ കൂടുതലായി നിയന്ത്രണമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയാണ്, അതൊരു സത്യമാണ്. ഞാൻ എന്റെ മക്കളെ കാണുന്നു. ഞാൻ എന്നെ തന്നെ വേണ്ടാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവത്തെ ആരാധിക്കാനായി നമുക്ക് ഒരുമിച്ച് കൂടേണ്ടത് ആവശ്യമായിരിക്കുന്നു. ബൈബിളിൽ തന്നെ പറയുന്നു, നാൾ സമീപിക്കുന്നത് കാണുമ്പോൾ നാം അധികമായി ചെയ്യേണ്ടതാകുന്നു. ഇവിടെ രണ്ടുപേർ മാത്രമേ ഉള്ളൂവെങ്കിൽ ഒന്ന് നിങ്ങളായിരിക്കണം. അങ്ങനെ നാം ഒരുമിച്ച് കടന്നുവന്ന് ഒരുമിച്ച് ആരാധിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വേറൊന്നുണ്ട്. യേശു പറഞ്ഞു, രണ്ടോ മൂന്നോ പേരെന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നതുപോലെ സഹോദരൻ ഗ്രീൻ എന്നോട് പറഞ്ഞു, ഇത് അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ ദൂരത്തായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു. അതായത് അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞു, പ്രസംഗവേദി ഏത് സമയത്തും തുറന്നിരിക്കുന്നു. സാധാരണയായി അതെനിക്ക് വേണ്ടി സംസാരിക്കാനായി തുറന്നിരിക്കുന്നു. ദൈവം തരുന്ന ഒരു സന്ദേശത്തെ ജനങ്ങളുടെ അടുക്കൽ എത്തിക്കുവാൻ വേണ്ടി സാധാരണയായി എനിക്ക് ജെഫേഴ്സൺവില്ല ഇന്ത്യാന വരെ എങ്ങനെയായിരുന്നാലും ഓടിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയായിരുന്നാലും ജെഫേഴ്സൺവില്ല വരെ പോകണം. ഈ സന്ദേശത്തെ കിട്ടുന്നതിനായി നിങ്ങൾ രാജ്യത്തിനപ്പുറം വരെ കമ്പിയിടുകയും കമ്പിയിൽ കൂടെ ബന്ധപ്പെടുകയും ചെയ്യുന്നു. കാരണം അതിനുവേണ്ടിയാണല്ലോ നാം ജീവിക്കുന്നത്, നാം ഇവിടെയും ആയിരിക്കുന്നത് അതിനാണല്ലോ. എന്നാൽ ഇനിയും നമുക്കതുപോലെ ചെയ്യേണ്ടതായി ആവശ്യമില്ല. ദൈവം എനിക്കൊരു സന്ദേശം നൽകുന്നു. ഈ പ്രസംഗവേദിയിലേക്ക് നേരെ കടന്നു വന്നത് പ്രസംഗിക്കുവാൻ എനിക്ക് കഴിയും. അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഈ സഭയോടും ഈ ചെറിയ കൂട്ടത്തോടും കൂടി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, മറ്റുള്ളവർ കടന്നു വരുന്നില്ലെങ്കിൽ നാം പുറത്തുപോയിട്ട് വെളിയിലുള്ള മറ്റുള്ളവരോടെല്ലാം നമ്മുടെ സഭയെക്കുറിച്ചും അതെന്താണെന്നും അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കാം. നമ്മുടെ സഭ എന്താണെന്നും നാം ഇവിടെ എന്തിനാണെന്നും നിങ്ങൾ അപരിചിതനെയും കൂട്ടിക്കൊണ്ടിവിടെ കടന്നുവന്ന് വരേണ്ടത് ആവശ്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ലതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്കൊരു കെട്ടിടമുണ്ട്, അതിനുവേണ്ടി നാം നന്ദിയുള്ളവരാണ്. ഇവിടെ ഒരുമിച്ച് കൂടുന്നതിനു വേണ്ടിയുള്ള സ്ഥലത്തിനും വേണ്ടിയും നാം നന്ദിയുള്ളവരാണ്. എന്നാൽ അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. എന്റെ വിശ്രാമ സ്ഥലവും ഏത്? എന്നാൽ ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു. നാം ക്രിസ്തുവിന്റെ ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ഈ കെട്ടിടത്തിൽ നിന്നും മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറുന്നു. അങ്ങനെ സന്ദേശവുമായി വരുമ്പോൾ ഇവിടേക്ക് വന്ന് രോഗശാന്തിക്കുള്ള ശുശ്രൂഷ നടത്താമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് വെളിപ്പെടുത്തുന്ന ഏത് കാര്യങ്ങളും ഇവിടെ പള്ളിയിൽ വെച്ച് തന്നെ നാം അത് പൂർത്തിയാക്കിയും അത് വളർന്ന് വികസിച്ചിട്ട് നമുക്കത് എവിടെയെങ്കിലും വീണ്ടും മറ്റെവിടെയെങ്കിലും എടുത്തുകൊണ്ടു പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ വരവരെയും നമുക്ക് ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലകളെ വണങ്ങാം. സ്നേഹവാനായ ദൈവമേ, നിന്റെ ബലിപീഠത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഈ പ്രസംഗവേദിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മരണത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ തെരുവീതിയിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ പാപം എല്ലായിടത്തും എഴുതിയിരിക്കുന്നതും കർത്താവിന്റെ മഹത്വം വേഗത്തിൽ വേർപെട്ടു പോകുന്നതും ഞങ്ങൾ കാണുന്നു. എന്നാൽ കർത്താവിന്റെ മഹത്വം എടുക്കപ്പെടുമ്പോൾ നിന്റെ സഭയും അതിനോടുകൂടെ എടുക്കപ്പെടുമെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, ഞങ്ങൾ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റോഡിന്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള റോഡിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സൈനിക പ്രകടനത്തെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒന്നാം യുദ്ധത്തിലെ പഴയ യുദ്ധ കവചിത വാഹനങ്ങൾ വഴി നയിക്കുകയും അതിനടുത്തതായി വലുതും ഭാരമേറിയതുമായ ഷെർമൻ ടാങ്കുകളും അതിന്റെ പിറകിൽ ഓരോന്നോരോന്നായി അതിനുശേഷം സ്വർണ നക്ഷത്രം ധരിച്ച അമ്മമാരും തകർന്ന ചെറിയ കുടുംബവും കൂടെ നിലവിളിക്കുന്ന ഒരു ഭാര്യയും കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് തന്റെ അപ്പനെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയും തന്റെ പുത്രനെ നഷ്ടപ്പെട്ട ഒരു വയസ്സായ തള്ളയും. ഹോ, അതുപോലെയൊന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നത് ആ തെരുവീതിയിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നത് എത്രമാത്രം ദുഃഖകരമായ ഒന്നായിരുന്നു. അങ്ങനെ സംഗീതോപകരണങ്ങൾ ചുവടുവെച്ച് ക്രമമായി ഈ കെട്ടിടത്തിനടുത്തുകൂടി കടന്നുപോകുകയും ഈ സ്ഥാനത്ത് അവരെത്തിയപ്പോൾ ക്രൈസ്തവ പടയാളികളെ മുമ്പോട്ട് എന്ന് സംഗീതം മാറുന്നതായും ഞാൻ ശ്രദ്ധിച്ചു. സ്നേഹവാനായ ദൈവമേ, വരുവാനിരിക്കുന്ന മഹത്തായ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം പഴയകാലത്തെ വിശുദ്ധന്മാരായ ഗോത്രപിതാക്കന്മാർ കടന്നുവരും. കർത്താവിന്റെ പ്രതിഷ്ഠിതവരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. അങ്ങനെ ദൈവത്തിന്റെ കാഹളമൂതുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ അവർ ചുവടുവെച്ച് ആകാശത്തിലേക്ക് പോകുമ്പോൾ നാം നമ്മുടെ മാറ്റത്തിന് വേണ്ടി കാത്തു നിൽക്കും. നാമും ആ നിരയിലാകേണ്ടവരാണെന്ന് അറിയുന്നതിനാൽ ദൈവമേ, ഞങ്ങളെ വിശ്വസ്തതയുള്ള പടയാളികളാക്കണമേ. എന്നാൽ യുദ്ധത്തിൽ ഉണ്ടായിരുന്നവർക്കും അതിനോട് ബന്ധപ്പെട്ടവർക്കും മാത്രമേ ആ യുദ്ധ കവചിത വാഹനങ്ങളും മറ്റും കടന്നുപോകുമ്പോൾ അത് എന്തർത്ഥമാക്കുന്നു എന്ന് അറിയാൻ കഴിയുള്ളല്ലോ. ദൈവമേ, ഈ ജീവിത പോരാട്ടത്തിലുള്ളവർ മാത്രമേ കാത്തിരിക്കുന്നതായ ആ പദവിയിലേക്കും സ്ഥാനത്തേക്കും മാറ്റം സംഭവിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിൽ പോകുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എന്റെ ഈ എളിയ സഹോദരൻ നല്ല കഴിവോടെ തയ്യാറായി വേഷം ധരിച്ച് ഈ പ്രായമേറിയ മനുഷ്യന്റെ കൈവെപ്പിനായി കാത്തു നിൽക്കുന്നു. താനും മുൻനിരയിലായിരുന്ന ഒരു പ്രായമേറിയ യോദ്ധാവായി തന്നെ പോലെ തന്നെ ഇദ്ദേഹവും ഈ പോരാട്ടത്തിൽ ചേരേണ്ടതാണെന്ന് അറിയുന്നു. സ്നേഹവാനായ ദൈവമേ, നിന്റെ കൈകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് എന്റെ സഹോദരന്റെ മേൽ കൈവയ്ക്കുന്നു. സഹോദരൻ ഗിരീനെ അനുഗ്രഹിക്കണമേ. സ്നേഹവാനായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഈ നഗരത്തിലും നീ വിളിക്കുന്നിടത്തൊക്കെയും ഈ സന്ദേശം വഹിച്ചുകൊണ്ട് പോകുവാൻ അവനെ ഇടയാക്കണമേ. അദ്ദേഹം വിശ്വസ്തനും ആത്മാവിൽ നിറയപ്പെട്ട് സകല അപമാനത്തിനും ഉപരിയായ ഒരു ജീവിതം ജീവിക്കുവാനിടയാക്കണമേ. ദൈവമേ, ജനങ്ങളുടെ ഹൃദയത്തെ അറിഞ്ഞ് അതനുസരിച്ച് അവരെ പഠിപ്പിക്കുവാനും അവരെ നയിക്കുവാനും നാം എല്ലാവരും നടക്കാൻ ആഗ്രഹിക്കുന്ന പാതയിൽ അവരെ നേരെയാക്കുവാനും ഇടയാക്കണമേ. കർത്താവ്, ഇതനുവദിച്ചു തരണമേ. അദ്ദേഹത്തിന്റെ വിശ്വസ്ത ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ഭൂമിയിൽ ക്രിസ്തീയ സഹോദരങ്ങളെപ്പോലെ ഈ സുവിശേഷത്തെ ലോകത്തിന്റെ അവസാനത്തോളം വരെ വഹിച്ചു കൊണ്ടുപോകാനുള്ള ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഈ പ്രയത്നത്തെ അനുഗ്രഹിക്കണമേ. ദൈവമേ, നിന്റെ ആത്മാവിനെ അവന്റെ മേലയക്കണമേ. അദ്ദേഹത്തെ നിങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. സഹോദരൻ പെരി, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തെ വഹിച്ചുകൊണ്ട് പോകുക.